2019 April 3 ബുധനാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. PF പെൻഷനിൽ ചരിത്രവിധി. ജീവിതത്തിന്റെ ചോരത്തുടിപ്പുള്ള നല്ല കാലമത്രയും തൊഴിലെടുത്ത് പിരിയുന്ന കാലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പെൻഷൻ വലിയ അനുഗ്രഹമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിയുന്നവർക്കായി 1995 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ പദ്ധതി ജീവനക്കാരെ കളിയാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. മാസം 45 രൂപ PF പെൻഷൻ വാങ്ങിയവരുണ്ടായിരുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും പെൻഷൻ തുക പുതുക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടതെങ്കിലും 20 വർഷത്തിലേറെക്കാലം ഒന്നും നടന്നില്ല. പിച്ചക്കാശിന് സമാനമായ കുറഞ്ഞ പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിച്ചിട്ട് അധിക നാളായില്ല. പ്രൊവിഡന്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന EPFOയുടെ കടുംപിടുത്തം കാരണമാണ് കാലാനുസൃതമായ പെൻഷൻ വർധന നടക്കാതെ പോയത്. ഉയർന്ന തോതിൽ പെൻഷൻ നൽകുന്നതിന് EPFO തുടക്കം മുതലേ എതിരായിരുന്നു. ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തി തുടങ്ങിയ പെൻഷൻ പദ്ധതി അവർക്ക് എങ്ങനെ ഗുണകരമാകാതിരിക്കണമെന്ന ഗവേഷണത്തിനാണ് EPFO ഒരുമ്പെട്ടത്. PF വിഹിതമടയ്ക്കുന്നതിൽ നിയന്ത്രണം വച്ചും ജീവനക്കാരുടെ താൽപര്യങ്ങൾ ബലികഴിച്ചും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് കാരണം എത്ര ഉയർന്ന ശമ്പളം വാങ്ങിയിരുന്നവർക്കും തുച്ഛമായ പെൻഷൻ വാങ്ങാനേ യോഗമുണ്ടായിരുന്നുള്ളൂ. തികച്ചും സ്വേച്ഛാപരമായ ഈ അവസ്ഥയാണ് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച സുപ്രധാന വിധിയിലൂടെ മാറാൻ പോകുന്നത്. PF പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമെന്ന് പറയാവുന്ന വിധിയാണിത്. യഥാർത്ഥ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ PF പെൻഷൻ വാങ്ങാൻ ജീവനക്കാർക്ക് അർഹതയുണ്ടെന്ന കേരള ഹൈക്കോടതി നേരത്തെ ഇറക്കിയ ഉത്തരവ് സുപ്രീംകോടതി അതേപടി ശരിവച്ചിരിക്കുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിഞ്ഞ ജീവനക്കാർ ഒറ്റയ്ക്കും കൂട്ടായും ദീർഘമായി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ അന്തിമ വിജയം കൂടിയാണിത്. വാങ്ങിയിരുന്ന ശമ്പളം എത്രയായാലും 15,000 രൂപ എന്ന പരിധി നിശ്ചയിച്ചാണ് PF പെൻഷൻ കണക്കാക്കിയിരുന്നത്. ഈ മാനദണ്ഡം നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പെൻഷൻ നിർണയത്തിന് അവസാനകാലത്ത് വാങ്ങിയ ശമ്പളം മൊത്തത്തിൽ കണക്കിലെടുക്കണമെന്ന കോടതി തീർപ്പ് നടപ്പാകുമ്പോൾ ഉയർന്ന ശമ്പളം വാങ്ങി പിരിഞ്ഞവർക്ക് പെൻഷനിലും വൻ വർധനയാണ് ഉണ്ടാവുക. ഇതിന് അവർ ഓപ്ഷൻ നൽകുകയും പെൻഷൻ ഫണ്ടിലേക്ക് അധിക തുക പുതുതായി അടയ്ക്കേണ്ടി വരികയും ചെയ്യണമെന്ന് മാത്രം. മുഴുവൻ PF വരിക്കാരും ശമ്പള പരിധിയില്ലാതെ പെൻഷൻ ആനുകൂല്യത്തിന് അർഹരാകുമെന്നതാണ് കോടതി വിധികളെ തുടർന്നുണ്ടായ സുപ്രധാന നേട്ടം. 2014 ഭേദഗതി ചെയ്ത EPF ഭേദഗതി പ്രകാരം 15,000 രൂപയിലധികം ശമ്പളം വാങ്ങുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തായിരുന്നു. അതുപോലെ സ്വന്തമായി പെൻഷൻ പദ്ധതി പ്രാബല്യത്തിലുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പദ്ധതിയുടെ പുറത്തായിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാത്തരം വേർതിരിവുകളും അസാധുവായി കോടതി പ്രഖ്യാപിച്ചതിനാൽ PF വരിക്കാരായ 4 കോടിയിൽ പരം ജീവനക്കാർക്കും ഇനി പെൻഷന് അർഹത ഉണ്ടായിരിക്കും. നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് PF പെൻഷൻ പദ്ധതി പ്രാബല്യത്തിൽ വന്നപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോകുന്നവർക്കുള്ള പുതിയൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന നിലയ്ക്കാണ് അത് വാഴ്ത്തപ്പെട്ടത്. വാഗ്ദാനപ്രകാരം 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാവശ്യമായ ഫണ്ടുണ്ടായിട്ടും EPFO അതിന് തുനിയാതിരുന്നത് സ്വേച്ഛാപ്രമത്തത കൊണ്ടാണ്. എന്നാൽ ജീവനക്കാരും മാനേജ്മെന്റുകളും അടച്ച വിഹിതം കൊണ്ടാണ് പെൻഷൻ ഫണ്ട് നടന്നുപോകുന്നതെന്ന യാഥാർത്ഥ്യം പോലും അവർ വിസ്മരിച്ചു. PF നിധിയിൽ അവകാശികളില്ലാതെ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന 35,000 കോടി രൂപയുടെ പലിശ ചേർത്താൽ തന്നെ ഉയർന്ന പെൻഷൻ നൽകാനാവശ്യമായ ഫണ്ട് കണ്ടെത്താമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വാർദ്ധക്യകാല പെൻഷൻ 1,500 രൂപയായി ഉയർത്തിയപ്പോൾ പോലും 2-3 പതിറ്റാണ്ടുകൾ തൊഴിലെടുത്ത് പടിയിറങ്ങേണ്ടി വന്ന പാവം തൊഴിലാളിക്ക് PF പെൻഷനായി 50, 100, 200 രൂപ മാത്രമാണ് പെൻഷനായി നൽകിക്കൊണ്ടിരുന്നത്. ഈ അനീതിക്കെതിരെ പാർലമെന്റിൽ നിരന്തരം മുറവിളി ഉയർന്നിട്ടും അനുകൂല തീരുമാനമെടുക്കാൻ ഒരു സർക്കാരിനും കഴിഞ്ഞില്ല. ഒടുവിൽ നീതിപീഠം തന്നെ അതിനും പരിഹാരം കാണേണ്ടി വന്നു. ജനകീയ സർക്കാരുകൾ പരാജയപ്പെട്ടെടുത്ത് ഒരിക്കൽ കൂടി നീതിപീഠം സഹായത്തിനെത്തേണ്ടി വന്നു. ശമ്പള പരിധി നോക്കാതെ മുഴുവൻ PF വരിക്കാർക്കും പെൻഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര തൊഴിൽ വകുപ്പും പ്രത്യേകം അപ്പീൽ സമർപ്പിച്ച് കാത്തിരിപ്പുണ്ട്. തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള EPFഉം തൊഴിൽ വകുപ്പുമൊക്കെ എങ്ങനെ ആനുകൂല്യം നൽകാതിരിക്കാമെന്നതിലാണ് പരസ്പരം മത്സരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ ഇതായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ പ്രകടന പത്രികയിൽ ചൊരിഞ്ഞിടുന്ന വാഗ്ദാനങ്ങൾ കണ്ടാൽ കണ്ണ് മഞ്ഞളിച്ചുപോകും.